ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമാണ് ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ചേർന്ന് വായിക്കാം സംഗീതം 91 Psalm 91. We can read it together. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന് നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത് മഹത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവ നീ എന്റെ സങ്കേതമാകുന്നു. നീ തന്റെ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് നടക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവൻ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തിന്മേലും പെരുമ്പാവും നീ മിതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ നിന്നെ കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. പ്രാർത്ഥിക്കും. സ്നേഹവാന സ്വർഗീയ പിതാവേ, കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ ആത്മാവ് നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് കർത്താവേ. നിന്റെ നാമത്തിൽ 2-3 പേർ കൂടി വരുമ്പോൾ അവിടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ മധ്യത്തെ ഹല്ലേലൂയ ഉലാവുകയാണ് കർത്താവ്. നിനക്ക് സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരെ അഭിഷേകിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വായിച്ചു കേട്ട ഹല്ലേലൂയ സംഗീതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിൽ ധ്യാനിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുത്തുകൊള്ളുമാറാകണം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇരിക്കാം. എനിക്ക് നൽകുന്ന സമയം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ 1-2 വാക്കുകൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഓരോ വാക്കും അത് വായിച്ച് ധ്യാനിക്കുവാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഇത് വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 91. മിക്കവാറും ഭവനം കടന്നു പോകുമ്പോൾ ഭവനങ്ങളിൽ നാം വായിച്ച് പ്രാർത്ഥിച്ച് സന്തോഷിക്കുന്ന ഒരു സംഗീതമാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം ആദ്യത്തെ വചനം പറയുന്നു, അത്യുന്നതന് മറൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന്. അപ്പോൾ ആ പാർക്കുന്നവന് രണ്ടാമത്തെ വചനം പറയുന്നു, അവൻ പറയുകയാണ് യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതമാണ്, കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. എന്നാൽ 3-13 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം അങ്ങനെ സങ്കേതമായി ഇരിക്കുന്നവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നാം വായിക്കുന്നു. എന്നാൽ 14, 15, 16 3 വാക്യങ്ങളിൽ 7 വാഗ്ദത്തങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. 7 വാഗ്ദത്തങ്ങൾ വേഗം ഞാൻ പറയുകയാണ്. മുതലാമത് 14 വചനം പറയുമ്പോൾ അവൻ പറ്റിയിരിക്കയാൽ ഞാൻ വിടുവിക്കും. 14 എന്ന് പറയുന്നു, അവരെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ദൈവനോടുകൂടെ ചേർന്ന് വസിക്കുന്നവൻ്റെ ജീവിതം അനുഗ്രഹമാണ്. അവനെന്നോട് പറ്റിയിരിക്കാൻ എന്നെ അവനെ വിടുവിക്കും. കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവനെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കൂടെയുണ്ട്. നാം തനിച്ചല്ല. നാം പോകുന്ന യാത്രകളിൽ അവൻ നമ്മളെ കാക്കുവാൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പറ്റിയിരിക്കാൻ ഞാൻ വിടുവിക്കും. 1-ാമത്തെ അനുഗ്രഹം വാഗ്ദത്തമാണ്, ഞാൻ എന്നെ വിടുവിക്കും. 2-ാമത്തെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവനെ വിടുവിക്കും, 2-ാമത് അവനെ ഉയർത്തും. നാമത്തെ അറിഞ്ഞിരിക്കാൻ ഉയർത്തും. 3-ാമത് അവൻ കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളും. ഹല്ലേലൂയ. ഏതവസ്ഥയിലും വിളിക്കുമ്പോൾ ഉത്തരമരുളുന്നൊരു യേശു നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ വിടുവിക്കുന്ന മാത്രമല്ല, അവൻ ഉയർത്തുന്ന ദൈവം മാത്രമല്ല, നമുക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏത് സമയത്തും കഷ്ടകാലങ്ങളും പ്രയാസങ്ങളും വിടുമ്പോൾ നാം വിളിക്കുമ്പോൾ ഞാൻ ഉത്തരവുള്ള ദൈവമാണ്. അടുത്ത് കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും. കഷ്ടകാലത്ത് നാം നേടിക്കുന്നു, നമ്മൾ എല്ലാവരും കൈവിട്ടു ഇന്നില്ല. കഷ്ടകാലത്ത് അവൻ നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലിയ സ്തോത്രം. രോഗിയായ ഒരു കുഞ്ഞ് നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനോടുകൂടെ മാതാവ് ഇപ്പോൾ ഉണ്ടായിരിക്കും. ഹല്ലലുയ. നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവനെ വിട്ട് നാം മാറും ദൈവമല്ല. ഹല്ലലുയ സ്തോത്രം. അടുത്ത് അവനെ ദീർഘ അവനെ മഹത്വപ്പെടുത്തും. അഞ്ചാമത്, ആറാമത്, ദീർഘായുസ് അവനെ തൃപ്തി വരുത്തും. ഏഴാമത്, രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഏഴ് അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഒരു അനുഗ്രഹത്തെക്കുറിച്ച്, ഒരു വാഗ്ദത്തെക്കുറിച്ച് ഞാൻ പറയാൻ, നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവിടെ വിടുതലുണ്ട്. ഇങ്ങനെ സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ ഹെഡിങ് എന്ന് വായിക്കുമ്പോൾ, സേഫ്റ്റി ഓഫ് അബൈഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്നവന് സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ. സേഫ്റ്റി ഓഫ് അബൈഡിങ്, അവനിൽ വസിക്കുന്നവന്, ഇവിടെ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്നവന് എപ്പോഴും സേഫ്റ്റി ഉണ്ട്, സംരക്ഷണമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നാമം, യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണ്. സ്വർലോകരും ഭൂലോകരും അധോലോകരും എല്ലാവർക്കും മുഴങ്ങകൾ മടങ്ങും ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മടങ്ങും. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ നാമം ധരിച്ചൊരു നാമം നോക്കുമ്പോൾ, സങ്കീർത്തനം യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുമ്പോൾ, അവൻ്റെ നാമത്തിന്മേൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ മക്കളാകുന്ന അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമം നാം ധരിച്ചതുകൊണ്ട് നാം അവൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. ഒന്നാം, ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമുക്ക് ഏത് നേരത്തെ അവനായിട്ട് സന്നിധിയിൽ പോകുവാനുള്ള അവകാശമുണ്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവൻ്റെ പിതാവാണ്. നാം അവൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭവനത്തിൽ തന്നെ പിതാവിനടുത്ത് പോകുവാൻ ഒരു മകന് അധികാരമുണ്ട്. നാം അവൻ്റെ മക, അവൻ്റെ മാംസത്തിൻ്റെ മാംസവും എലുമ്പിൻ്റെ എലുവുമാണ്. ആകയാൽ ഒരു പിതാവ് തന്നെ മകനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു മകനും അപ്പാവ് ഫാദറിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിതാവിൻ്റെയും ആ പുത്രൻ്റെയും ബന്ധമാണ് നമുക്ക് യേശുവിനോടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. 50-ാം സംഗതി വായിക്കുമ്പോൾ, കഷ്ടകാലത്ത് എന്നെ നോക്കി വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. സംഗീതത്തിൻ്റെ 50 വായിക്കുമ്പോൾ, സംഗീതത്തിനാണ് എന്നെ, എൻ്റെ ജീവിതത്തിന് ഞാൻ പാരാലിറ്റിക് കണ്ടീഷനിൽ എന്നെ വിളിക്കുമ്പോൾ ഈ ദൈവമെന്ന വചനമാണ്, മകനെ എന്നൊന്ന് വിളിച്ചപേക്ഷിക്കാൻ എന്നെ വിടുവിക്കും. ഈ വലതു ഭാഗം കംപ്ലീറ്റ് സ്തംഭിച്ചപ്പോൾ അന്ന് രാത്രി ദൈവം കടിച്ച ഒരു വചനം, 3 കാര്യം പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വചനം, കഷ്ടകാലത്ത് എന്നെ നോക്കി വിളിച്ചപേക്ഷിക്കാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതലയുണ്ട്. അല്ലല്ലയ്യ. സങ്കേതം 46:1 വായിക്കുമ്പോൾ, ദൈവം നമ്മുടെ സങ്കേതവും അവൻ ബലവുമാകുന്ന കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. 1 ശാമുവേലിൻ്റെ പുസ്തകം 17 അധ്യായത്തിൽ വായിക്കുമ്പോൾ, അവിടെ ദൈവത്തിൻ്റെ നാമത്തിൽ ആര് കടന്നുപോയി? ദാവീദ്. ആരുടെ മുമ്പിൽ? ഗലിയാത്തിൻ്റെ മുമ്പിൽ അവൻ പോയി. കാരണം വെച്ചാൽ ഫെലിസ്ത്യരുടെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ, ഏലായി ആ താഴ്വരയിൽ വന്നപ്പോൾ ആ ഗൊലിയാത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ ഒരുവൻ എന്നെ എടുത്ത് വരട്ടെ, അവനെന്നെ തോൽപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമയായിരിക്കണം. അല്ലല്ലോയ്യ. എന്നാൽ ദാവീദ് ഒരു ചെറിയ ബാലനാണ്, വാട്ടിടയനാണ്. ആ കാര്യങ്ങൾ വിവരിക്കുന്നത് നിങ്ങൾക്കറിയാം. അവന് ദൈവത്തിൻ്റെ നാമത്തിൽ അവനെ അടുത്ത് പോയി, വേറെ ഒന്നിലും പോയില്ല. അവൻ്റെ മേലിരിക്കുന്ന അവൻ്റെ യുദ്ധ സാമഗ്രികൾ അല്ലെങ്കിൽ അവൻ്റെ ആയുധങ്ങളെല്ലാം കൊണ്ടുമെല്ലാം പോയത് അവൻ യേശുവിൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ്. ആരെന്ന് അവർ പറയുമ്പോൾ ആ വചനം വായിക്കും, 45 വായിക്കുമ്പോൾ, ശൗല് ഇസ്രായേലോട്, ഏലാ താഴ്വരയിൽ ഞാനോ നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ അടുക്കൽ വരുന്നു. ഹല്ലേലൂയ. അവൻ പറയാം, ആ ദൈവത്തിൻ്റെ നാമത്തിൽ പോയതാണ് ജയിച്ചു. ഹല്ലേലൂയ. അവൻ്റെ വേറെ ഒന്നുമില്ല, പടക്കോപ്പോൾ ഒന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തിൽ നീയും ഞാൻ പോകുന്നുവെങ്കിൽ ഏത് ശത്രുവിനെയും വെല്ലുവാൻ സാധ്യമാണ്. ഹല്ലേലൂയ. 9 ഉയരമുള്ള ആ ഗോലിയാത്തിനെ തകർക്കുവാൻ സാധാരണ ഒരു കുഞ്ഞിന്, ഹല്ലേലൂയ, മകന്, ആട്ടിടയൻ, വിദ്യാഭ്യാസം, വേറെ യുദ്ധാഭ്യാസം ഒന്നുമില്ല, എങ്കിലും അവൻ ദൈവത്തിൻ്റെ നാമത്തിൽ കടന്നുപോയി ജയിക്കുവാൻ സാധിച്ചുവെങ്കിൽ എനിക്കും നിനക്കും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഉറപ്പാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമല്ല, യെശയ്യാവിൻ്റെ പുസ്തകം, അവൻ്റെ പേരെന്താണ്? യെശയ്യാ 7:16 വായിക്കുമ്പോൾ, അവൻ്റെ പേര് എന്താ? ഒരു കന്യാ ഗർഭിണി ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്ന പേര് ഇമ്മാനുവേൽ, ഹല്ലേലൂയ, ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഈസ് വിത്ത് അസ്, ഹല്ലേലൂയ, കർത്താവ് എന്നോട് കൂടെ ഉള്ളവൻ. അങ്ങനെയാണെങ്കിൽ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ പേടിക്കണം? ഹല്ലേലൂയ. അതുകൂടാതെ യേശയ്യാവിന്റെ 9:6 വായിക്കുമ്പോൾ എന്താ പറയുന്നത്? അവിടെ വായിക്കുമ്പോൾ 9:6 വായിക്കുന്നത് നമുക്ക് ഒരാ ശിശു ജനിച്ചിരിക്കുന്നു, അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇങ്ങനെ അനേക പേരുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്, യേശുവിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനമായി ഞാൻ പറയണം, യേശുവിന്റെ നാമം ബലത്ത് ദുർഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമൊഴികൾ അല്ലെങ്കിൽ പ്രൊവസ് 18:10 വായിക്കുമ്പോൾ യഹോവയുടെ നാമം ബലത്ത് കോട്ടയാണ്. അതിന്റെ അംഗ്ലീഷ് ഒരു നല്ല പാട്ടുണ്ട്, Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord. Most high. Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord. Most high. The name of the Lord is a strong tower. Stand to it. They are saved. Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord. Most high. The name of the Lord is a strong tower. The righteous stand to it, and they are saved. Jesus is the name of the Lord. Jesus is the name of the Lord. Jesus is the name of the Lord. Most high. The name of the Lord is a strong tower. Righteousness and to it, they are saved. അവസാനിപ്പിക്കാൻ കാരണം, ദൈവത്തിൻ്റെ നാമം ബലത്ത് കോട്ടയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ നാം മറഞ്ഞുകൊള്ളും, അവൻ നമ്മെ പരിപാലിക്കും. ആകയാൽ അനേകം അതുകൊണ്ട് പ്രസംഗിക്കേണ്ട നേരങ്ങളിൽ പ്രസംഗിക്കാം, ഇന്ന് നേരമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങളിലും മേലായ നാമം, ആ നാമത്തിൽ നിൽക്കുന്നു, ആ നാമം നമ്മെ കൈവിടുകയില്ല. രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമം, പിശാചിനെ ഓട്ടുന്ന യേശുവിൻ്റെ നാമം, അങ്ങനെ ഏക കാര്യങ്ങൾ നോക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.